Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ രീതിയിലെ ആരാധനക്രമമനുസരിച്ച് ആണ്ടുവട്ടം 26-ാം വാരം ഞായർ ദിവ്യബലി മധ്യുള്ള സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെ വാക്യങ്ങൾ.
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്നവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് എന്ന് ഇത് തന്നെ പറഞ്ഞു, അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു, എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ രണ്ടുപേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു, നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല.
ജീവൽ ബന്ധിയായ കഥയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മോട് പറയുന്നത്. ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, ചെറുപ്പകാലത്ത് 5-ഉം 6-ഉം ഒക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ പറയും, മകനെ, നീ ഇന്ന് തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ഒന്ന് മാർക്കറ്റിൽ പോകണം, 1 കിലോ കപ്പ വാങ്ങിക്കൊണ്ടുവരണം, മറക്കല്ലേ, അല്ലെങ്കിൽ അച്ചിങ്ങ വാങ്ങി വരണം. ഇല്ല, പറ്റില്ല, എനിക്ക് കളിക്കാനുണ്ട്, ഇന്ന് ഹോംവർക്കുണ്ട്, ട്യൂഷനുണ്ട്, പിന്നെ സ്പെഷ്യൽ ക്ലാസ്സുമുണ്ട്. എല്ലാ കാരണങ്ങളും നിരത്തി വയ്ക്കും. അവസാനം അമ്മയോട് പിണങ്ങിയായിരിക്കും അന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം. എന്നാലും അമ്മ പിന്നെയും ഓർപ്പിക്കും, മോനെ, മറക്കല്ലേ, പൈസ നിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, കാശുകളയരുത്, നീ വന്നിട്ട് വേണം രാത്രി കറി വയ്ക്കാൻ എന്നായി അമ്മ. കേട്ടു കേട്ടില്ല എന്ന മട്ടിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടും. അവസാനം ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ വൈകിയാണെങ്കിലും കളിയുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും മാർക്കറ്റിൽ കയറി പറഞ്ഞത് വാങ്ങി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഇതാ അമ്മ വാതുക്കൽ കാത്തു നിൽക്കുന്നു. അരി വാങ്ങിയോ കപ്പ വാങ്ങിയോ എന്നറിയാൻ കയ്യിൽ തൂക്കിയ സഞ്ചിയിൽ നോക്കിയിട്ട് അമ്മ പുഞ്ചിരിക്കും. അപ്പോൾ ഞാനും ഈ കഥ പറയുമ്പോൾ ചെറുപ്രായത്തിലെ എന്റെ കുസൃതികളും ചെറിയ തെറ്റുകളും കണ്ട് അമ്മയുടെ മുഖത്തു വിരിയുന്ന ചെറു പുഞ്ചിരിയാണ് മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. സ്വർഗത്തിൽ നിന്നും അമ്മ എന്നെ നോക്കി പഴയതുപോലെ ഇന്ന് ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ടാകാം. ഫരീസേയരുടെ ഔപചാരികതയ്ക്കും സദൂഖായരുടെ കപട ഭക്തിക്കും എതിരായൊരു വെല്ലുവിളിയായിരുന്നു ക്രിസ്തു പറഞ്ഞ ഇന്നത്തെ കഥ അല്ലെങ്കിൽ ഉപമ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയെ സംബന്ധിച്ചിടത്തോളം സമൂഹം എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള വിഷയമാണ്. കാരണം ഈ സുവിശേഷം മെനഞ്ഞെടുത്തിരിക്കുന്നത് അന്നത്തെ സാമൂഹ്യ ജീവിതവും ജീവിത സംഭവങ്ങളും ഉൾച്ചേർത്താണ്. പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും സാമൂഹ്യ പശ്ചാത്തലങ്ങളെ വിശുദ്ധ മത്തായി വളരെ തന്മയത്വത്തോടെ കോർത്തിണക്കി ക്രിസ്തു പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണെന്നും നവമായ ദൈവരാജ്യത്തിന്റെ സ്ഥാപകനും അവിടുന്ന് ലോകരക്ഷകനാണെന്നും സമർത്ഥിച്ചുകൊണ്ടാണ് തന്റെ രചന പൂർത്തിയാക്കുന്നത്. ജനങ്ങൾ ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നത് കണ്ട സാമൂഹ്യ നേതാക്കൾ പലരും അവിടത്തേക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. പിന്നെ യഹൂദരുടെ സൻഹെദ്രിൻ സംഘത്തിൽ ക്രിസ്തുവിന്റെ അധികാരത്തെ അവർ ചോദ്യം ചെയ്തു. ചൂടുപിടിച്ച ചർച്ചകളാണ് അവിടെ നടന്നത്. സ്നാപക യോഹന്നാന്റെ ദൗത്യ നിർവഹണത്തെ സംബന്ധിച്ചും പലർക്കും സംശയമുണ്ടായിരുന്നു. അധികാര പ്രമത്തതയുടെ അന്നത്തെ സാമൂഹ്യ ചിന്താഗതിക്കെതിരെയുള്ള കടുത്ത വിമർശനമാണ് ക്രിസ്തു പറഞ്ഞ രണ്ടു മക്കളുടെ ഉപമ ഇന്നത്തെ സുവിശേഷം. വിപ്ലവാത്മകത തുളുമ്പി നിൽക്കുന്ന ഈ ഉപമ അല്ലെങ്കിൽ തിരുവചനം യഹൂദ പ്രമാണികൾക്കും ഫരീസേയർക്കും കനത്ത തിരിച്ചടിയായിരുന്നു. സമൂഹത്തിന്റെ സംശുദ്ധമായ ചൈതന്യം സ്വയം ഉൾക്കൊണ്ട് എന്നാൽ അവിടെ നിലവിലുള്ള നേതൃത്വത്തിന്റെ ആഢ്യമനോഭാവത്തിനെതിരെയാണ് ക്രിസ്തു പ്രതികരിച്ചത്, ശബ്ദമുയർത്തിയത്. വളരെ സങ്കുചിതമായ ജാതി ചിന്തയിൽ അധിഷ്ഠിതമായ സാമൂഹിക സംവിധാനം അപ്പാടെ അഴിച്ചുപണിയാതെ മനുഷ്യവിമോചനമില്ലെന്നും ആധികാരികത നടിച്ച അഗ്രഹാരങ്ങളിലിരുന്നു കൊണ്ട് അധികാരം കൈയടക്കി വയ്ക്കുന്നവർ താഴേക്കിറങ്ങി വന്ന് ദാസ്യവേല ചെയ്യണം, സേവകരാകണം, ജനങ്ങളുടെ ശുശ്രൂഷകരാകണം. അങ്ങനെ മാത്രമേ ദൈവരാജ്യം ഈ ഭൂമിയിൽ കൈവരിക്കാൻ സാധിക്കൂ എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ക്രിസ്തു പ്രഖ്യാപിക്കുന്നു. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ തങ്ങളുടെ അധീനതയിലേക്ക് വലിച്ചിഴക്കുന്ന ഇക്കൂട്ടരുടെ അല്ലെങ്കിൽ ജനപ്രമാണികളുടെ മുഖത്തു നോക്കിയാണ് വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് ക്രിസ്തു വിളിച്ചത്. ആസന്നമാകുന്ന ദൈവരാജ്യത്തിന്റെ മഹത്വീകരണത്തിന് യോഗ്യരാകണമെങ്കിൽ അനുതാപത്തിന്റെ ദിവ്യമായ പാത പിന്തുടരേണ്ടിയിരിക്കുന്നു എന്ന ആശയം വളരെ പ്രതീകാത്മകമായിട്ട് ക്രിസ്തു ഇന്നത്തെ ഉപമയിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അനുതപിക്കുന്നവർക്ക് ദൈവരാജ്യത്തിന്റെ രക്ഷ അവിടുന്ന് ഉറപ്പു നൽകുന്നു എന്ന് മനസ്സിലാക്കുക. സുവിശേഷകൻ മത്തായി രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് പുത്രന്മാരുടെ ഉപമയിൽ പിതാവിന്റെ സ്ഥാനത്ത് പ്രതീകാത്മകമായി നിലകൊള്ളുന്നത് സ്നാപക യോഹന്നാനാണ്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ യൂദയാ മരുപ്രദേശത്ത് മാനസാന്തരത്തിന്റെ സദ്വാർത്ത ഉദ്ഘോഷിച്ചു. എന്നാൽ അനുതാപത്തിന്റെ ഭാഷണത്തിന് നേരെ പലരും ചെവി അടച്ചുകളഞ്ഞു എന്നതാണ് സത്യം. ആചാരാനുഷ്ഠാനങ്ങളിൽ തറച്ചുനിന്നവരും വ്യവസ്ഥാപിത മതത്തിന്റെ ചട്ടക്കൂട്ടിൽ സുരക്ഷിതത്വം കണ്ട കുലീനരും സമുദായ നേതാക്കളും വിയർക്കാതെ അധ്വാനഫലം വിഴുങ്ങിപ്പോന്ന മുതലാളിമാരും വൻകിട വ്യാപാരികളും രാജസേവകരുമെല്ലാമാണ് ദൈവരാജ്യത്തിന്റെ അനുതാപ സന്ദേശം തിരസ്കരിച്ചവർ എന്ന് മനസ്സിലാക്കാം. ഇവരെല്ലാം ഉപമയിലെ ഒന്നാമത്തെ പുത്രന്റെ പ്രതിനിധികളാണ്. നന്മ ചെയ്യാമെന്ന് ഏറ്റിട്ടും തോന്നിയ വഴിക്ക് പോകുന്നവർ, തിന്മ ചെയ്യുന്നവർ. ദൈവത്തിരുമുൻപിൽ ഇവർ സ്വയം നീതിമാന്മാരെന്ന് അഭിമാനിക്കുന്നു. എന്നാൽ മനുഷ്യന് വേണ്ടത്ര വില കൽപ്പിക്കാതിരിക്കുകയും നന്മ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിധത്തിൽ മേലാളന്മാരാണ് ഇവർ. സമുദായത്തിലെ പൌരോഹിത്യം, ഭരണം, നീതിന്യായം, അധ്യാപനം, ദേവാലയ ശുശ്രൂഷ എന്നീ പ്രധാന ഉദ്യോഗങ്ങളിലെല്ലാം തന്നെ ഈ വരേണ്യ വിഭാഗത്തിൽപ്പെട്ടവർക്കായതിനാൽ താഴേക്കിടയിലുള്ളവരെ അടിച്ചമർത്തിയാണ് ഇക്കൂട്ടർ കഴിഞ്ഞുകൂടിയിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവരോട് ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, പിതാവിന്റെ കൽപ്പന കേൾക്കുകയും എന്നാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്ത ഒന്നാമത്തെ പുത്രന്റെ പ്രതിനിധികളാണ്, കൂട്ടുകാരാണ് നിങ്ങൾ. യാവയുടെ മുൻപിൽ യഥാർത്ഥ നീതിമാന്മാരെന്ന് നിങ്ങൾ നടിക്കുന്നു. എന്നാൽ ഉടമസ്ഥന് അവകാശപ്പെട്ടത് കൊടുക്കാതെ മുന്തിരിത്തോട്ടം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന അത്യാർത്ഥിക്കാരാണ് നിങ്ങളെന്ന്. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിട്ടും അതിൽ പങ്കെടുക്കാൻ കൂട്ടാക്കാത്ത ധിക്കാരികളാണ് നിങ്ങളെന്നാണ് ക്രിസ്തു ഇക്കൂട്ടരെ കുറ്റപ്പെടുത്തിയത്, വിശേഷിപ്പിച്ചത്. പിതാവിന്റെ കൽപ്പന നിരസിച്ചുവെങ്കിലും പിന്നീട് മനസ്തപിച്ച വയലിലേക്ക് പോയ രണ്ടാമത്തെ പുത്രന്റെ സ്ഥാനത്ത് സമുദായ നേതൃത്വം സംസ്കാരശൂന്യമെന്ന് അധിക്ഷേപിച്ചു തള്ളിക്കളയുന്ന ഇടയന്മാർ, ചുങ്കക്കാർ, അധകൃതർ, മതം ഭ്രഷ്ടുകൽപ്പിച്ച് വേലികെട്ടിപ്പുറത്താക്കിയ കുഷ്ഠരോഗികൾ, പരസ്യപാപിനികൾ, മനോരോഗികൾ, അന്ധന്മാർ, ബധിരന്മാർ, മുടന്തന്മാർ, ഇങ്ങനെ മനുഷ്യത്വം നിഷേധിക്കപ്പെട്ട അധസ്ഥിതരെയാണ് ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നത്. മനുഷ്യന്റെ പ്രവൃത്തികളാണ് വാക്കുകളേക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ളത്, സർവനീതിക്കും അടിസ്ഥാനമായിട്ടുള്ളതും പ്രവൃത്തികളാണ്. വാക്കുകൾ കൊണ്ട് ഉറപ്പു നൽകുന്ന ഫരീസയ മനോഭാവത്തെക്കാളും എപ്പോഴും നന്മയുള്ള പ്രവൃത്തികളാണ് കർത്താവ് ശ്രേഷ്ഠമായി കരുതുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മിഥ്യാബോധം അപകടകരമാണെന്നും അത് നീർക്കുമിള പോലെ തകർന്നടിയുന്നതാണെന്നും കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ പാപ്പ ഫ്രാൻസിസ് തന്റെ വചന സമീക്ഷയിൽ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. മിഥ്യാബോധം നമ്മെ സത്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. അതിനാൽ അനുദിന ജീവിതത്തിൽ പ്രകടനപരതയുള്ള പെരുമാറ്റവും ഉപരിപ്ലവമായ പ്രവൃത്തികളും ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നായിരുന്നു പാപ്പ ഫ്രാൻസിസ് ഉപസംഹരിച്ചത്. നമുക്കുള്ളതിനെക്കുറിച്ചും നാം ചെയ്യുന്നതിനെക്കുറിച്ചും പൊങ്ങച്ചം പറയാതെ സത്യസന്ധമായി നന്മ ചെയ്തും പങ്കുവച്ചും എളിയവരെ സഹായിച്ചും സഹോദരങ്ങളെ സ്നേഹിച്ചും ജീവിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറ കെട്ടിപ്പടുക്കുവാനാണ് ഇന്നത്തെ വചനത്തിലൂടെ ക്രിസ്തു നമ്മെ പ്രകാശിപ്പിക്കുന്നത്, നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. മിഥ്യയായൊരു ജീവിതശൈലിക്ക് കീഴ്പ്പെട്ട് പൊങ്ങച്ചത്തിൽ ജീവിക്കുകയും അസത്യത്തിന്റെ പൊയ്മുഖം പേറുകയും ചെയ്യുന്നവർ ആത്മീയമായി വലിയ ദുരന്തത്തിൽ നിപതിക്കുമെന്നാണ് ഇന്നത്തെ വചനത്തിന്റെ സാരവും സാരാംശവും. Thank you.
ഇല്ല വെറുത്തില്ല പാപിയാമെന്നെ നീ എല്ലാം പൊറുത്തേകി സാന്ത്വനം വെറുത്തില്ല പാപിയാമെന്നെ നീ എല്ലാം പൊറുത്തേകി സാന്ത്വനം
ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററും സംഘവുമാണ്. ഗാനരചന ഫാദർ ജോർജ് പുതുമന, സംഗീതം ജെറി അമൽദേവ്.
നിമ്മഹാതേജോ സമ്പത്തും പ്രതാപവും ഒന്നുമേ കാര്യമായി കണ്ടതില്ല. എന്മനം സ്നേഹമയം സന്തോഷഭാവതരം നിമ്മനം കാരുണ്യപൂർണ സാഗരം. പാപിയാമെന്നെ നീ എല്ലാം പൊറുത്തേകി സാന്ത്വനം. പാപിയെ ശത്രുവായി കാണാതെനിക്കായി ഹോമിച്ചു നിൻ ജീവൻ ക്രൂശതിൽ നീ. എൻ മനം സ്നേഹമയം സന്തോഷഭാവതരം നിൻ മനം കാരുണ്യപൂർണ സാഗരം. വെറുത്തില്ല പാപിയാമെന്നെ നീ എല്ലാം പൊറുത്തേകി സാന്ത്വനം. മൃത്യുവിൻ ശക്തി ദുർഗങ്ങൾ തകർത്തു നീ നിത്യമാം ജീവന്റെ പ്രത്യാശയായി. എന്മനം സ്നേഹമയം സന്തോഷഭാവതരം നിന്മനം കാരുണ്യപൂർണ സാഗരം. വെറുത്തില്ല പാപിയാമെന്നെ നീ എല്ലാം പൊറുത്തേകി സാന്ത്വനം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ലത്തീൻ റീതിയിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.